നമസ്കാരം ഡോക്ടർ രേഷ്മ പട്ടൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
ഡോക്ടർ രേഷ്മ. സിഡ്നിയിൽ മാത്രം 2017 23 മീസിൽസ് അഥവാ അഞ്ചാം പനിയുടെ കേസുകൾ ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ക്വീൻസ്ലൻഡിലും വിക്ടോറിയയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കൂടുതലായിട്ട് ഈ ഒരു ഔട്ട്ബ്രേക്ക് എന്ന രീതിയിൽ ഇത് കാണുന്നത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത്.
ഈ മീസിൽസ് അഞ്ചാം പനിയെ കുറിച്ച് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ഹൈലി കണ്ടേജിയസ്, ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ് മീസിൽസ്. അത് നമ്മൾ ഇത്രയും കൺട്രോളിൽ വന്നത് വാക്സിനേഷൻ, അതിന്റെ മീസിൽസിന് അഗേൻസ്റ്റുള്ള പ്രതിരോധം കൂടി ആൾക്കാർക്ക് പനി അഞ്ചാം പനി പിടിപെടാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോഴാണ് മീസിൽസിന്റെ ഇൻസിഡൻസ് കുറയുന്നത്. ഓസ്ട്രേലിയയിലെ മീസിൽസ് ഇറാഡിക്കേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു വളരെ വളരെ ലോ ലെവലിലേക്ക് നമ്മൾ എലിമിനേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. 2014 ശേഷം ഇങ്ങനെ ഒരു ഔട്ട്ബ്രേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റെക്കോർഡ്സ് കാണിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അതേസമയം നമ്മൾ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ വേറെ പല രാജ്യങ്ങളിലും, ലൈക്ക് നമ്മൾ കുറേ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രി, ഓസ്ട്രേലിയയിലെ നെയ്ബേഴ്സ് ഇന്തോനേഷ്യ, മലേഷ്യ, അങ്ങനെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ ഈ മീസിൽസ് ഇപ്പോഴും ഉണ്ട്. അവിടെ നിന്നും എലിമിനേറ്റ് ചെയ്തിട്ട് ചെയ്തു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും ഇവിടെ മീസിൽസ് എപ്പിഡെമിക്സും ഔട്ട്ബ്രേക്സും അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഒരു പ്രതിരോധം ഇല്ലാതെ ഒരു വ്യക്തി ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിലേക്ക് പോവോ യാത്ര ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ അസുഖം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി തിരിച്ചു വരുമ്പോൾ, വ്യക്തിയുടെ കോണ്ടാക്ടിൽ വരുന്ന ആൾക്കാർക്ക് പ്രതിരോധം കുറവാണെങ്കിൽ അവർക്കും ഈ അസുഖം പിടിപെടുന്നു. അങ്ങനെയാണ് ഒരു സ്മോൾ ഔട്ട്ബ്രേക്സ് ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നത്.
അപ്പോൾ ഡോക്ടർ, ഇവിടെ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടുള്ളവർക്ക് ഇത് ബാധിക്കുമോ, ഈ പകരമോ ഈ അസുഖം?
ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് 2 ഡോസ് മീസിൽസ് വാക്സിൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, അത് റെക്കോർഡിൽ ഉണ്ട്, നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയർലി 90-100% നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ പല കാരണം കൊണ്ടും അവര് ഈ വാക്സിനേഷൻ പ്രോഗ്രാംസ് തുടങ്ങിയത് കാലം 1960s ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇത് ലഭിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അവർ വളർന്ന് വലുതാകുമ്പം ഈ മീസിൽസ് കുറഞ്ഞതുകൊണ്ട് ആരും അതിനെ കുറിച്ച് ശ്രദ്ധിച്ചില്ല. അപ്പൊ ചിലവർക്ക് 1 ഡോസ് മാത്രം കിട്ടിക്കാണും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ പ്രതിരോധ ശേഷി കുറവാണ്. അപ്പൊ അവര് വാർണിംഗ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് ഈ 20s, 30s, 40s ഏജിലുള്ള ജനങ്ങൾക്കാണ് ഇപ്പൊ ശരിക്കും മീസിൽസിന് അഗേൻസ്റ്റുള്ള പ്രതിരോധം കുറവ്. ഒന്ന് എന്ത് ഈ കാരണം ഞാൻ പറഞ്ഞ 2 ഡോസ് വാക്സിൻ ലഭിച്ചു കാണില്ല. പിന്നെ പല കാരണങ്ങൾ, ചെറിയ കുട്ടികൾ, 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, അവർക്ക് വാക്സിൻ ലഭിക്കാനുള്ള ഏജ് ആയിട്ടില്ല. അപ്പൊ അവരും ഈ ഡിസീസിന് മീസിൽസിന് വളരെബിൾ ആണ്, അവർക്കും അസുഖം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ വേറെ മരുന്നുകൾ എടുക്കുന്നവർ, ഇമ്മ്യൂണോ സപ്രസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രതിരോധ ശേഷി കുറവുള്ള കുറയ്ക്കുന്ന അസുഖങ്ങളുണ്ട്, മരുന്നുകളുണ്ട്. അപ്പൊ അത് എടുക്കുന്നവർക്കും ഈ മീസിൽസിന് അഗേൻസ്റ്റുള്ള പ്രതിരോധം കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്കും ഇത് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്.
ഓക്കെ ഓക്കെ ഡോക്ടർ രേഷ്മ, ഇനി ശ്രോതാക്കൾക്ക് കൂടുതൽ ഇതേ കുറിച്ച് അറിയുന്നതിനായിട്ട് ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ ഒന്ന് വിവരിക്കാം.
അഞ്ചാം പനി ഞാൻ പറഞ്ഞപോലെ ഒരു സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ്, കോണ്ടാക്ടിലൂടെ. നമ്മളൊരു ജലദോഷം, പനി, സാധാരണ വൈറൽ പനി പകരുന്ന പോലെയാണ് ഇതും പകരുന്നത്. ഒരാൾക്കുണ്ടാ അവര് ചുമയ്ക്കുന്നു, അല്ല അവരെ കൈകളിൽ കണ്ടാമിനേറ്റഡ് ഉള്ള സർഫസ് എവിടെയെങ്കിലും തൊട്ട് നമ്മൾ ദേഹത്ത് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യാം. അപ്പൊ ക്ലോസ് കോണ്ടാക്ട് അങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ കോണ്ടാക്ട് വന്നതിന് ശേഷം ഒരു 7 to 15 വരെ ടൈമിലാണ് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ആദ്യം ഒരു പനിയായിട്ട് തുടങ്ങും, പിന്നെ ഒരു ജലദോഷം പോലെ മൂക്കൊലിപ്പ്, കണ്ണൊക്കെ ചുവന്ന് ചുമ. അത് കഴിഞ്ഞ ഒരു 3-4 ദിവസം ആകുമ്പോഴേക്കാണ് ദേഹത്ത് റാഷസ് പൊട്ടിപ്പുറപ്പെടുന്നത്, ചുമന്ന് പൊട്ടിപ്പുറപ്പെട്ട് മുഖത്തും ബാക്കിയുള്ള ദേഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു 7 to 10 ദിവസത്തിനുള്ളിൽ സബ്സൈഡ് ചെയ്യുന്നു. പക്ഷേ വളരെ റേറായിട്ട് വളരെ കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട്. തലച്ചോറ് മെനിഞ്ചസ്, തലച്ചോറിന് ചുറ്റുമുള്ള കവറിങ് മെനിഞ്ചസ് ഇങ്ങനെയുള്ള ബാധിപ്പ് ഉണ്ടാകാം. പാൻക്രിയാസ്, നമ്മുടെ ഹാർട്ടിന്, പിന്നെ ഞരമ്പുകൾക്കും ചിലപ്പം ബാധിപ്പുകൾ ഉണ്ടാവാം. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ഈ മീസിൽസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയുന്നു. ഇപ്പൊ ബാക്കിയുള്ള അസുഖങ്ങൾ ന്യൂമോണിയയും ഡയേറിയയും അങ്ങനെയുള്ളതൊക്കെ പിടിപെടാനുള്ള സാധ്യത കൂടുന്നു. അതാണ് നമുക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യം മീസിൽസിനെ കുറിച്ച്. അത് മീസിൽസ് എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഇത് വരാനുള്ള കാര്യം തന്നെ ഇതാണ്. ബാക്കിയുള്ള അസുഖങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ മരിക്കുന്നത് മീസിൽസ് വന്നിട്ടാണ്.
ഓക്കെ, അപ്പോൾ ഡോക്ടർ, ഇനി ഇതിൽ പലരും ഈ അസുഖം ബാധിച്ചവർ പല ആശുപത്രികളും മറ്റ് സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ ഇത് പടരാൻ സാധ്യതയില്ല. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഒരു പ്രിവെൻഷൻ, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ശ്രദ്ധിക്കാൻ കഴിയുക? പ്രത്യേകിച്ച് കുട്ടികളും എല്ലാം ആശുപത്രികളിലും സന്ദർശനം നടത്തുമല്ലോ, അവരെയും ബാധിക്കുകയില്ലേ?
ആണ്, കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളിൽ നമ്മൾ എന്തായാലും കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുത്തിരുന്നു. അപ്പൊ ഒരു വയസ്സിലും ഒന്ന് രണ്ട് വയസ്സിനും ഇടയ്ക്കാണ് രണ്ട് ഡോസ് വാക്സിൻ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കിട്ടിയ കുട്ടികൾക്ക് മിക്കവാറും ഇമ്മ്യൂണിറ്റി ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്കൊരു സംശയമുണ്ട്, എനിക്ക് ഞാൻ വാക്സിൻ എടുത്തിട്ടില്ല, അല്ല പണ്ട് എനിക്ക് മീസിൽസ് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പ്രതിരോധ ശക്തിയുണ്ട്, അപ്പൊ അങ്ങനെ അതും ഇല്ല എന്നുകൊണ്ട് നമുക്കൊരു സംശയമുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്ന മീസിൽസ് വന്ന ആൾക്കാർ അടുത്ത് സഞ്ചരിക്കാതിരിക്കുക. അതേപോലെ മീസിൽസ് വന്ന ഒരു വ്യക്തി, അവർക്ക് മീസിൽസ് ആണെന്നൊരു സംശയം ഉണ്ട്, അവരെ വേറെ ആർക്കും ഉണ്ടായിരുന്നു, ഞാൻ അവരെ കോൺടാക്ടിൽ ഉണ്ടായിരുന്നു ഒരു സംശയം ഉണ്ടെങ്കിൽ കഴിയും പൊതുസ്ഥലങ്ങളിലും പൊതു പബ്ലിക് ട്രാൻസ്പോർട്ടിലൊന്നും യാത്ര ചെയ്യാതിരിക്കുക, ഡോക്ടറെ സമീപിക്കുക. അപ്പൊ പനി തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ ആണ് ലക്ഷണങ്ങൾ എന്ന് തോന്നുവാണെങ്കിൽ ഉടനെ ജി പിയെ കണ്ട് അത് കൺഫേം ചെയ്യുക, ഐസൊലേഷനിലിരിക്കുക, വേറെ കോൺടാക്ട്സ് ഇല്ലാതെ ഇരിക്കുകയാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ലിമിറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മളിപ്പോ ഈവൻ വലിയ ആൾക്കാർ മുതിർന്നവർക്കും ഇപ്പൊ നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല എന്ന് കരുതുകയാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാനുള്ള വഴികളുണ്ട്. പിന്നെ അഡൽട്ടിന് ഒരു ഡോസ് വാക്സിൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, മീസിൽസ് വാക്സിൻ കൊടുക്കാവുന്നതേ ഉള്ളൂ.
ആശുപത്രികളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ മീസിൽസിന്റെ കേസുകളുമായി ആശുപത്രികളിൽ രോഗികൾ എത്തുമ്പോൾ ആശുപത്രികളിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ടോ, ഇത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ ഉള്ള സംവിധാനങ്ങളുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. മീസിൽസ് ആണെന്ന് സംശയം വന്നു കഴിഞ്ഞാൽ ഇവിടെ അവരെ കംപ്ലീറ്റ് ഐസൊലേഷനിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ബാരിയർ ഇപ്പോ ഫുൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡ്രസ്സുകളും മാസ്കുകളും കണ്ണടികളൊക്കെ ധരിച്ചിട്ടാണ് അവരെ സമീപിക്കുന്നതും. അവരെ ട്രീറ്റ് ചെയ്യുന്ന റൂം കംപ്ലീറ്റ്ലി നെഗറ്റീവ് ഐസൊലേഷൻ, അവർ ആ റൂമിൽ എയർ പോലും പുറത്തു വരില്ല എന്നുള്ള ഒരു ഇതിലാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലക്ഷണങ്ങൾ കാണുന്ന ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ തന്നെ ഈ വ്യക്തി ബാക്കിയുള്ള ആൾക്കാർക്ക് ഈ മീസിൽസ് വൈറസ് പകരാനുള്ള ശേഷിയുണ്ട്. അപ്പൊ നമുക്കത് കണ്ടെത്തുവാനുള്ള, അത് ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താനുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ രോഗലക്ഷണം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ വ്യക്തി ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തി ചെന്ന സ്ഥലങ്ങളിലുള്ള ജനങ്ങളെയൊക്കെ അലേർട്ട് ചെയ്യുക, അവർക്ക് ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും ബെസ്റ്റ് എല്ലാവരും വാക്സിനേഷൻ, കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുക. സ്വന്തം വാക്സിനേഷൻ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് ഒരു ഡോസ് വാക്സിൻ എടുക്കുക.
വാക്സിനേഷന് പുറമെ മറ്റ് എന്തെങ്കിലും രീതികളുണ്ടോ നമ്മുടെ ഒരു ഈ രോഗത്തിനെതിരെയുള്ള പ്രതിരോധ ശക്തി കൂട്ടുവാനായിട്ട്, ഭക്ഷണ രീതിയിലോ മറ്റോ?
പ്രത്യേകിച്ച് ഇല്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഇൻഫ്ലുവൻസ, ഫ്ലൂ, ജലദോഷം, പനി ഇതുപോലെ ഒരു പെട്ടെന്ന് പകരുന്ന ഒരു ഡിസീസാണ്. ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വീണ്ടും അതിനഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രതിരോധം നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ രണ്ട് ഡോസ് വാക്സിൻ. ഇതല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രിക്കോഷൻസിന് അസുഖം വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അവരെ കോൺടാക്ട് അവോയ്ഡ് ചെയ്യാനും ഐസൊലേഷനിൽ വെക്കാനും ഒക്കെ പറ്റുന്നു. അല്ലാതെ മരുന്നുകൾ വേറെ ട്രീറ്റ് ചെയ്യാനും പറ്റില്ല, വരാതിരിക്കാനുള്ള മരുന്നുകളും ഇല്ല.
എങ്ങനെയാണ് പൊതുവെ ഇത് വന്നിട്ടുള്ളവർക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത സാഹചര്യത്തിൽ എന്താണ് ചെയ്യുന്നത്?
ഇത് വൈറസ് ബാധ്യത ആയതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞാൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ആന്റിബയോട്ടിക്സ് ഒന്നും പ്രവർത്തിക്കില്ല. പക്ഷേങ്കിൽ ഈ ഇത് യൂഷ്വലി ഒരു 7 to 10 ദിവസങ്ങളിൽ ഈ റാഷും പനിയും ഇതൊക്കെ തന്നെ കുറഞ്ഞ് നോർമലാവും. പക്ഷേ ബോഡിക്ക് എന്തായാലും ഒരു പ്രതിരോധ ശക്തി കുറവുണ്ട്, അത് കൊണ്ട് ബാക്കിയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ വ്യക്തിയെ കുറച്ച് കെയർഫുൾ ആയിട്ട് യാത്ര ചെയ്യാൻ, അധികം വേറെ അസുഖങ്ങളുള്ള ആളായിട്ട് മിംഗിൾ ചെയ്യാനോ പാടില്ല എന്ന് പറയാം. ന്യൂമോണിയ, ഡയറിയ അങ്ങനെയുള്ള ഇത് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഞാൻ പറഞ്ഞ മീസിൽസിന് എതിരായിട്ട് മരുന്നുകളല്ല. പിന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം, ചില 1 in 1,000, 5,000 ആൾക്കാർക്കൊക്കെയാണ് ഈ ബ്രെയിനിന് ബാധിപ്പ് അങ്ങനെയുള്ള ബാധിപ്പുകൾ വരുന്നത്. പക്ഷെ അത് നമ്മൾ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടി വരും.
ഡോക്ടർ രേഷ്മ പട്ടൻ അഞ്ചാം പനിയുമായി ബന്ധപ്പെട്ട് ഇത്രയും വിശദമായി SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.